നിന്റെ മുമ്പിൽ നീ ഭോജനപ്രിയനാവുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചു കൊള്ളുക. അവന്റെ സ്വാദ് ഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിനെ പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടു കളവ. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നതെന്തിന്? അതില്ലാതെയായി പോകുമല്ലോ. കഴിവിനാകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദ് ഭോജ്യങ്ങളെ ആഗ്രഹിക്കുമരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെ ആവുന്നു, തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകും, നിന്റെ മാധുര്യവാക്ക് നഷ്ടമായെന്ന് വരും. പോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്, അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. പണ്ടേയുള്ള അതിർ നീക്കരുത്, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയും അരുത്. അവരുടെ പ്രതികാരം ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്ക. ബാലന് ശിക്ഷ കൊടുക്കാതെ ഇരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയം സന്തോഷിക്കും. നിന്റെ അതിരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടെ ഇരിക്ക. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. മകനെ, കേട്ട ജ്ഞാനം പഠിക്ക, നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും, നിദ്രാലുത്വം വഴുതുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കുകൾക്ക, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കയല്ല വാങ്ങിയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിനെ ഇമ്പമായിരിക്കട്ടെ. വേശ്യാശ്രീ ആഴമുള്ള കുഴിയും പരിസ്ത്രീയിടുക്കമുള്ള കിണറുമാവുന്നു. അവൾ പിടിച്ചുപറിക്കാരെ പോലെ പതിയിരിക്കുന്നു, മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു ഓടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അനലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരിസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നരത്തിൽ സഹിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തള്ളി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ തേടുമെന്ന് നീ പറയും. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു, അവരുടെ അതിരം വേണ്ടാതിനം പറയുന്നു. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സ്ഥല സമ്പത്തും നിറഞ്ഞു വരുന്നു. ജ്ഞാനിയായ പുരുഷൻ ബലവാനാവുന്നു, പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഭരണസാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും. മന്ത്രിമാരുടെ ബോധത്തിൽ രക്ഷയുണ്ട്. ജ്ഞാനം ഭോഷനത്വനതമായിരിക്കുന്നു. അവൻ പട്ടണവാദികൾ വായി തുറക്കുന്നില്ല. ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മിയെന്ന് പറഞ്ഞു വരുന്നു. ഭോഷന്റെ നിരൂപണം പാപം തന്നെ, പരിഹാസ്യ മനുഷ്യർക്ക് വെറുപ്പാവുന്നു. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മരണത്തിനെ കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യനെ പ്രവർത്തിക്കുന്നക്കോണം പകരം കൊടുക്കുകയില്ലയോ? മകനെ, തേൻ തിന്നുക നല്ലതല്ലോ. തേൻകട്ട നിന്റെ അണ്ണാക്കിനു മധുരമത്രേ. ഞാനും നിന്റെ ഹൃദയത്തിനെ അങ്ങനെ തന്നെ എന്നറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ദുഷ്ടാ, നീ നീതിമാന്റെ പാർപ്പിടത്തിന് പതിയിരിക്കരുത്, അവന്റെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കുകയും അരുത്. നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. നിന്റെ ശത്രു വീഴുമ്പോൾ നീ സന്തോഷിക്കരുത്,
അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. യഹോവ കണ്ടിട്ട് അവന് ഇഷ്ടക്കേടാവുവാനും തന്റെ കോപം അവനിൽ നിന്ന് മാറ്റിക്കളവാനും മതി. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയ പിടിയുമരുത്. ദോഷിക്ക് പ്രതിഫലമുണ്ടാകുകയില്ല, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും. മകനെ, യഹോവയും രാജാവിനെയും ഭയപ്പെടുക. മത്സരികളോട് ഇടപെടരുത്, അവരുടെ ആപത്ത് പെട്ടെന്ന് വരും. രണ്ടു കൂട്ടർക്കും വരുന്ന നാശം ആരറിയുന്നു? ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ, ന്യായവിസ്താരത്തിൽ മുഖദാശന്യെന്നല്ല. ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും, നല്ലൊരനുഗ്രഹം അവരുടെ മേൽ വരും. നേരുള്ള ഉത്തരം പറയുന്നവൻ അധരങ്ങളെ ചുംബനം ചെയ്യുന്നു. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിലെല്ലാം തീർക്കുക, പിന്നെ തേരിൽ നിന്റെ വീട് പണിയുക. കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത്. നിന്റെ അധരം കൊണ്ട് ചതിക്കുകയുമരുത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരി തോട്ടത്തിന് സമീപയും കൂടി പോയി. അവിടെ മുള്ളുപടർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിലിടിഞ്ഞ് കിടക്കുന്നതും കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടി ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടി കൈവെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചു വയ്ക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും അഗോചരം. വെള്ളിയിൽ നിന്ന് ചീട നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയുമരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ബന്ധപ്പെട്ട വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്ക. എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരിഞ്ഞ പോലെ. കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായൊരു ശാസ്ത്രകൻ. പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവുമാവുന്നു. വിശ്വസനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ. അവൻ യജമാന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയുമാവുന്നു. ദീർഘശാന്തി കൊണ്ട് നാരിവന് സമ്മതം വരുന്നു. മൃദുവായുള്ള നാവ് അസ്ഥിയെ നുറുക്കുന്നു. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ പുരിക്കാവൂ. അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാൻ ഇടവരരുത്. കൂട്ടുകാരൻ നിന്നെ കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതെ ഇരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടുകയും വാളും കൂർത്താമ്പുമാവുന്നു. കഷ്ടകാലത്ത് വിശ്വാസബാധുവിനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പോലെയാവുന്നു. വിഷാദമുള്ള ഹൃദയത്തിന് പാട്ടുപാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും വ്യവസായത്തിന്മേൽ ചുരുക്ക പകരുന്ന പോലെയും ആവുന്നു. ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്ഷണൽ കുന്നിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു. ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നു. ദൂരദേശത്തു നിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങി കിണറിനും മല്ലമായറവിനും സമം. തേൻ ഏറെ കുടിക്കുന്നത് നന്നല്ല, പ്രയാസമുള്ളതാരായുന്നതോ മഹത്വം. ആത്മസമയമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇരിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാവുന്നു. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്ന പോലെ ഘോഷന് ബഹുമാനം പൊരുത്തമല്ല. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽപക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മറ്റി, കഴുതയ്ക്ക് കടിഞ്ഞാൻ, മൂടന്മാരുടെ മുതുകിന് വടി. നീയും മൂടനെ പോലെ ആകാതെ ഇരിക്കേണ്ടതിന്
അവന്റെ പോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടനിതാ ഞാൻ എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വത്തിന് തക്കോണം അവനോട് ഉത്തരം പറക. മൂടന്റെ കൈവശം വർത്തമാനം വഹിക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചുകളയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്തിന്റെ കാൽ ഞാൻ കിടക്കുന്നത് പോലെ മൂടനെ ബഹുമാനം കൊടുക്കുന്നത് കവണിയിൽ കല്ല് കെട്ടി മുറുക്കുന്നത് പോലെ. മൂടന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളു പോലെ എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂടനെ കൂലിക്ക് നിർത്തുന്നവനും കണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപോലെ. നായി ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂടൻ തന്റെ പോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂടനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥക ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോട് പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴുപേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിലിടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളിയെന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും ഏറിയുന്ന ഭാന്തിനെ പോലെയാവുന്നു. വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോവും, നുണയനില്ലാഞ്ഞാൽ വഴക്കുമില്ലാതെയാവും. കരികനലിനും വിറക് തീച്ചുവെന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം. ഏഷ്ണിക്കാരന്റെ വാക്ക് സാധുഭോജനം പോലെ, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന അതിനവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെയാവുന്നു. പയക്കുന്നവൻ അതിനം കൊണ്ട് വേഷം ധരിക്കുന്നു. ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവന്റെ ഹൃദയത്തിൽ ഏഴ് വെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. കോഷ്കു പറയുന്ന നാവ് അതിനാൽ തകർന്നവനെ ദ്വേഷിക്കുന്നു. മോസ്തുതി പറയുന്നവായി നാശം വരുത്തുന്നു. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അതരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാവുന്നു. ഒരു പോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത്. ക്രോധം ക്രൂരവും കോപം പ്രളയവുമാവുന്നു. ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം? മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത്. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം. തിന്നു തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടെഴുന്ന മനുഷ്യനും ഒരുപോലെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോവുകയും അരുത്. ദൂരത്തെ സഹോദരനും സമീപത്തെ അയൽക്കാരും നല്ലത്. മകനെ എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തു കളക. പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാവുന്നവനോട് പണയം വാങ്ങുക. അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നവന് അത് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടപെടാത്ത ചോർച്ചയും കലഹക്കാരുത്തിയായ സ്ത്രീയും ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വലം കൈകൊണ്ട് എണ്ണയെ പിടിക്കാൻ പോകുന്നു. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അത്തികാക്കുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മോഹത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളിക്ക് പുടവും പൊന്നിന് മൂശയും ചോദന. മനുഷ്യനോ അവന്റെ പ്രശംസ പോച്ചിനെ ഒരു ഇലക്കൊണ്ട് അവൽ പോലെ ഇരിക്കാനും അവന്റെ പോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിവാൻ ജാഗ്രതയായിരിക്ക. നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വയ്ക്കുക. സമ്പത്ത് നീക്കുന്നതല്ലോ ഇരിയിടം തലമുറ തലമുറയോളം ഇരിക്കുമോ? പുല്ല് ചെത്തിക്കൊണ്ടുപോകുന്നു, ഇളം പുല്ല് മുളച്ചു വരുന്നു, പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്ക് ഒടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും. കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ യഹോവൃദ്ധിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. ആരും ഓടിക്കാതെ ദുഷ്ടനില്ലാതെയായി പോകുന്നു. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അവധികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാവുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല. യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിഭക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായതിനു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാകുന്നു. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും. ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു. ബുദ്ധിയുള്ള ഗതിയോ അവനെ ശോധന ചെയ്യുന്നു. നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ ഓപ്പെടും. അഗതികളിൽ കത്രത്ത് നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും ഇരതേടി നടക്കുന്ന കരടിക്കും തുല്യൻ. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡവനുമാവുന്നു. ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ഈക്കാഴ്ചയോടെ ഇരിക്കും. രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും. അവനെ ആരും തടുത്തരുത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസാരന്മാരെ പിൻചെല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. ധനവാനാകേണ്ടതിനെ ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതെ ഇരിക്കുകയില്ല. മുഖദാക്ഷിണ്യം കാണിക്കുന്ന നന്നല്ല. ഒരു കഷ്ണം അപ്പത്തിനായും മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു. ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ചക്രവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശവന്റെ സഹി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്ത ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂടൻ. ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല. കണ്ണടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. അവൻ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു. യോഗ്യമാവുന്നു ബാർക്കുമോ.
ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രധാന്യമാർന്ന ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനും ഓരോ നിമിഷവും നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവത്തെ നന്ദിപൂർവ്വം വാഴ്ത്തി പാടുവാനും നമുക്ക് ഒരുക്കി ആരോഗ്യത്തെയും സൗഖ്യത്തെയും സന്ദർഭത്തെയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തമ്പുരാനെ വിളിക്കുവാൻ തക്കൊണ്ട് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ നിമിഷങ്ങളാണ് തിരിച്ചറിയുകയും അത് നമുക്ക് ദൈവം ഒരുക്കി തന്നുന്ന സാധ്യതകളാണെന്നുള്ള തിരിച്ചറിവിൽ ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മെത്രാപ്പൊലീത്തെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വളരെ സ്നേഹിക്കുന്നവർ ഇവിടെ സന്തോഷച്ചൻ, അദ്ദേഹം ബോംബെ ഭദ്രാസനത്തിലെ വൈദികനും ഇപ്പോൾ ഖത്തർ പള്ളിയിലെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സന്തോഷത്തിനെയും വളരെ സ്നേഹ ബഹുമാനത്തോടു കൂടി ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും പ്രത്യേകിച്ച് അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 93-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ശ്രീയേശു നാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരുപക്ഷെ പാപത്തിന്റെയും രോഗത്തിന്റെയൊക്കെ തലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ചുവടുകൾ നിരാശയിലേക്ക് വീണുപോകാതെ വളരെ അദൃശ്യമായ കരം നീട്ടി അനുസ്യൂതം നമ്മെ നയിക്കുന്ന തമ്പുരാനെ നമുക്ക് വാഴ്ത്തി പാടാം. ഈ ഭൂമിയിലുള്ള സകലത്തിനേക്കാളിലും സകല ശക്തിയെക്കാളിലും സകല നാമത്തെക്കാളിലും ഉയർന്നതാണ് എന്റെ ആത്മനാഥന്റെ ശബ്ദം എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി ഈ ദൈവസന്നിധിയിൽ ഗീതം നമുക്ക് സമർപ്പിക്കാം. ശ്രീയേശു നാമം അതിശയ നാമം ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശു നാമം അതിശയ നാമം ഏഴ് എനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാദകരെ തേടി വന്നനാമം. പാപപരിഹാരാർത്ഥം പാദകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം. ശ്രീയേശു നാമം അതിശയ നാമം ഏഴ് എനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റു തന്ന കുഞ്ഞാകന്റെ ദിവ്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശു നാമം അതിശയ നാമം ഏഴ് എനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ നല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശു നാമം അതിശയ നാമം എനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശു നാമം അതിശയ നാമം ഏഴ് എനിക്കിമ്പനാമം. നീതിയോടെ രാജ്യഭാരമേ സാധുവിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യഭാരമേ സാധുവിൽ വേഗം വരുന്ന നാമം. നാടുവാഴികളാം തന്റെ ശുദ്ധരുമദാവീദൻ ആസനത്തിൽ വാഴും നാമം ആടുവാഴികളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം ശ്രീയേശു നാമം
മാതിശയനാമം
ഏഴയെനിക്കിമ്പനാമം
പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിരിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി.
ഭയർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പുരാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി
കൂട്ടിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി
ക്രൂശിക്കപ്പെട്ടവനെ
ഞങ്ങളോട്
കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തതിനെ
നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക്
വേണ്ടി കുസ്തുറങ്ങിപ്പെട്ടേ
ഞങ്ങളോട്
കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടാവും ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും കൈകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി,
പാവേ നിനക്ക് സ്തുതി,
പാപികളായ നിന്നോട് ആരോട് കരുണ ചെയ്യുന്ന മനുഷ്യ രാജാവേ നിനക്ക് സ്തുതി.
പാർക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ,
നിന്റെ രാജ്യം വരണമേ, നിന്റെ ദ്രവ്യ സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ,
ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ,
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആദർശം ഞങ്ങളെ രക്ഷയുള്ളണമേ.
എന്നാൽ രാജ്യശക്തി നിനക്കുള്ളതാകുന്നു ആമീൻ.
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം,
കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവ്
വാഴ്ത്തവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ നമ്പ്രാൻ്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും
ഞങ്ങളുടെ
നമ്പ്രാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ.
പാറയ്ക്കുമ്പോൾ ദൈവമേ നീനോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന് ഗുണവും നിന്റെ കർത്തൃത്വനിഷ്ഠമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല ദുർവീക്ഷ പ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ ദുർവീക്ഷണിൽ നിവർത്തിക്കപ്പെടുവാറാകണമേ. കർത്താവായ ശ്മശിക എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെയും ഞാൻ പാപിയാകുന്നു എന്നിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെയും നിന്നോട് മനുഷ്യരോട് ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങൾ എന്നോട് നീ മോചിക്കണമേ. നീ കാരുണ്യവാനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ളവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ബഹുത്വത്തും പ്രകാരം എന്റെ പാപങ്ങൾ വായിക്കണമേ. എന്നെ നേരത്തെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെളിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമണം ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ പോയിട്ട് നേരെ വിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവേ എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും വേദനകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കടാതെയും പുഴു ചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീ നിഷ്ഠരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധമാരുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവനോണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ ശുമശിക നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധരുഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും വന്നവനും യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.
ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഇന്ന് ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. 16-ന്റെ പ്രത്യേകത അറിയാം. 16-ാം തീയതി മലങ്കര സഭാരത്നം അഭിനന്ദനായ ഭാഗ്യസ്മരണാർഹനായ ഒസ്താത്യൂസ് തിരുമേനയുടെ ഓർമ്മ ദിവസമാണ്. ഇപ്പൊ മാവേലിക്കര അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന മിഷൻ സെൻട്രൽ
പെരുന്നാൾ ചടങ്ങുകൾ നടക്കുകയാണ്. ഈ സമയം ഇപ്പോ നടക്കുന്നത് ഇപ്പൊ രാത്രിയാണ്. വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നാളെ ഇനി രാവിലെ വിശുദ്ധ കുർബാനയ്ക്കും പെരുന്നാളിന്റെ സമാപന ശുശ്രൂഷകൾക്കുമായിട്ടൊക്കെ ഒരുങ്ങാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം മുസ്താഫിന്റെ നാമം എപ്പോഴും മനുഷ്യ ഹൃദയങ്ങളിൽ അനശ്വരമായി നിലനിൽക്കുന്ന ഒരു പേരാണ്. എല്ലാവർക്കും, എല്ലാ തലമുറകളിൽപ്പെട്ടവർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ തന്റെ ജീവിത ശൈലി കൊണ്ട്, ജീവിത വിശുദ്ധി കൊണ്ടും സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടുമൊക്കെ വലിയ മാതൃകയും സഭയുടെ അഭിമാനവുമായിട്ട് അദ്ദേഹം വിളങ്ങി എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ടാണല്ലോ മറ്റാർക്കും കൊടുക്കാത്ത ഒരു ടൈറ്റിൽ സഭ അദ്ദേഹത്തിന് സമ്മാനിച്ചു. മലങ്കര സഭ രത്നം എന്നുള്ള ടൈറ്റിൽ സഭ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. ഇന്ന് മലങ്കര സഭയിലുള്ള എല്ലാ വൈദികരുടെയും ഗുരുവും ആണ് ഹിന്ദനായ ഉസ്താദ് യൂസ് തിരുമേനി. മലങ്കര സഭയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സേവനങ്ങൾ, ശുശ്രൂഷകൾ വിലപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ ഈ പാട്ട് പാടുന്ന പാട്ടുകളൊക്കെ പലതും തിരുമേനി തന്നെ എഴുതി നമ്മൾക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതൊക്കെ പ്രാർത്ഥനയുടെയും ജീവിതാനുഭവത്തിന്റെയും ദൈവിക അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള പാട്ടുകളുമാണ് എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ കേരളത്തിന്റെ മാത്രമല്ല ഭാരതം മുഴുവൻ സാമൂഹ്യ പ്രതിബദ്ധതയിൽ പാവങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ കരുതുന്ന കാര്യത്തിൽ അദ്ദേഹം നൽകിയ സേവനങ്ങൾ വിലപ്പെട്ടതാണ്. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനുണ്ട്, ആമോസ് പ്രവാചകൻ. ആമോസുമായിട്ട് ഉസ്താദ് യൂസ് തിരുമേനിയെ കമ്പയർ ചെയ്തിട്ടുണ്ട്. കാര്യം ആമോസിന്റെ ഭാഷ ശൈലി വളരെ കടുത്ത ഭാഷയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയ്ക്കുള്ള ഇപ്പോ ഏഷ്യായ അല്ലെങ്കിൽ ജെറമിയ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഷ നല്ല നല്ല കുലീനമായ ഭാഷയാണ്. വലിയ എന്തുവാ ലിറ്റററി ശൈലി വരുന്ന നല്ല ആഠ്യമുള്ള ഭാഷയാണ്. ആമോസിന്റെ ഭാഷ വെറും സംസാര ഭാഷയാണ്, പക്ഷെ ഭയങ്കര കടുപ്പത്തിലുള്ള ഭാഷയാണ്. തെരുവിലൊക്കെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നൊക്കെ കേട്ടാൽ അതിനകത്തൊന്നും ഒരു മയമില്ലാത്ത ഭാഷയാണ്. യഹൂദിയിലെ സ്ത്രീകളെ വിളിച്ചെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഭാഷാഞ്ഞി പശുക്കൾ എന്നൊക്കെയാ. തടിച്ചു കൊഴുത്ത് വീട്ടിൽ വീഞ്ഞു കുടിച്ച് തടിച്ചു കൊഴുത്തിരിക്കുന്ന സ്ത്രീകളെ വിളിച്ചത്, അവരുടെ മൗത്തു നോക്കി വിളിക്കുന്ന, അതൊക്കെ വളരെ കടുത്ത ഭാഷയാണ്, വളരെ കടുത്ത ഭാഷയാണ്. നമ്മൾ ഉസ്താദ് യൂസ് തിരുമേനിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ കടുപ്പമുള്ള ഭാഷയാണ്. അദ്ദേഹം മനുഷ്യരോട് സംസാരിക്കുമ്പോ അവരുടെ പ്രീതി നോക്കിയല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ആമോസ് എന്നുള്ള ആമോസിന്റെ പിന്നെ ഭാഷ ആമോസിനെ പോലെ ഉസ്താദ് യൂസ് തിരുമേനിയെ ഉപമിച്ചിട്ടുണ്ട്. തന്നെയല്ല, സാമൂഹ്യ നീതിയായിരുന്നു ഉസ്താദ് യൂസ് തിരുമേനിയുടെ വിഷയം. ആമോസിന്റെ വിഷയവും സാമൂഹ്യ നീതിയാണ്, സമത്വം. അതുകൊണ്ടാണ് അദ്ദേഹം ഉസ്താദ് യൂസ് തിരുമേനി എഴുതിയൊരു ഫേമസ് പുസ്തകമുണ്ട്, വിവിധ ഭാഷകളിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് തിയോളജി ഓഫ് എ ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിത സമൂഹം. വർഗരഹിത സമൂഹം എന്ന് പറയുന്ന അഭിനയ സത്യസ്ഥിരമേനയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് വിവിധ ഭാഷകളിൽ, ലോകത്ത് വിവിധ ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. തിരുമേനി എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതിയത്. തിയോളജി ഓഫ് എ ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിത സമൂഹം. അത് അതിന് പകരം വയ്ക്കാൻ വേറൊരു പുസ്തകമില്ല. സാമൂഹ്യ നീതിയെപ്പറ്റി അത്ര ശക്തമായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ആ പിതാവിന്റെ ഓർമ്മ മലങ്കര സഭ സ്മരിക്കുമ്പോൾ, പിതാവിന്റെ പെരുന്നാൾ സഭ കൊണ്ടാടുമ്പോൾ മലങ്കര സഭ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ എന്നും നന്ദിയോടുകൂടി ഓർക്കുവാൻ സാധിക്കുന്ന, അഭിമാനത്തോടുകൂടി ഓർക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ പിതാവിന്റെ ഓർമ്മയാണ് സഭ ഇന്ന് കൊണ്ടാടുന്നത്. അദ്ദേഹത്തിന്റെ നാമം മലങ്കര സഭ ഉള്ളിടത്തോളം അനശ്വരമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നമുക്ക് എല്ലാവർക്കും തുണയായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ആ പ്രാർത്ഥനയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. മലങ്കര സഭയുടെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലേക്ക് വരികയാണ്. മാർച്ച് 1st തീയതി അസോസിയേഷൻ കൂടുന്നു, പിന്നെ അങ്ങനെ പുതിയ ഭരണസമിതികൾ സഭയുടെ നേതൃത്വത്തിൽ വൈദിക ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി, സഭാ സെക്രട്ടറി ഇങ്ങനെയൊക്കെയുള്ള സമിതികളൊക്കെ തെരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സംഗതിയാണ്. സുന്നത ദിവസം അടുത്ത ചൊവ്വാഴ്ച സുന്നത ദിവസം നടക്കുകയാണ്. സുന്നത ദിവസത്തിൽ സംബന്ധിക്കാൻ തക്കവണ്ണം ഞാൻ ഞായറാഴ്ച നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിൽ പോയാൽ സുന്നത ദിവസം കഴിഞ്ഞ് പിന്നെ അസോസിയേഷനും മാനേജിംഗ് കമ്മിറ്റിയും ഇങ്ങനെയുള്ള മാർച്ച് മാസം മുഴുവൻ അതുമായി അങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം അത് കഴിഞ്ഞ് പിന്നെ ഹോളി വീക്കും ഞാൻ നാട്ടിലായതുകൊണ്ട് കുറച്ച് നാളൊരു ദീർഘമായ ഒരിച്ചിരി നിങ്ങൾക്കതൊരിച്ചിരി ദീർഘമായിട്ട് തോന്നുമെങ്കിലും ഒരു ദീർഘനാളൊന്നും അല്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നാള് ഹോളി വീക്ക് നാട്ടിൽ ഞാൻ സമ്മതിച്ചു പോയി. കാര്യം അറിയാമല്ലോ, ഈ എനിക്ക് എന്നോട് വളരെ താല്പര്യമുള്ള ഇടവകളും ആളുകളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ഒന്നും കാര്യങ്ങളിൽ സാധാരണഗതിയിൽ എനിക്ക് സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രയാസം എനിക്കും അവർക്കും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നാട്ടിൽ ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ സമീകരിക്കേണ്ടതായി വരുന്നത് കൊണ്ടും അതിനുള്ള നിർബന്ധം ഉള്ളത് കൊണ്ടും ഈ പ്രാവശ്യം ഹോളി വീക്ക് എന്റെ നാടിനടുത്തുള്ള ഒരു പള്ളിയിൽ അങ്ങനെ ഞാൻ അവരോട് സംബന്ധിച്ച് പോയതാണ്. അതിപ്പോ അത് കഴിഞ്ഞ് ഞാൻ വരികയുള്ളൂ. അപ്പൊ അതും പ്രത്യേകമായിട്ട് നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. എങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ നേതൃത്വത്തിൽ നമ്മുടെ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതാണ്. ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് ബോംബെ ഭദ്രാസനത്തിലെ ഇപ്പോൾ ദോഹ സെന്റ് തോമസ് പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്കറിയ വർഗീസ് അച്ഛനാണ്. സന്തോഷ് അച്ഛൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കും. ബോംബെ ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൊച്ചമ്മയുടെ ബ്രദർ ഡാളസിലുണ്ട്. അങ്ങനെ അവരെ സന്ദർശിക്കുന്നതിനൊക്കെ ആയിട്ട് അച്ഛൻ ഇവിടെ എത്തിയതാണ്. കുറച്ച് നാൾ ഇവിടെ ഉണ്ട്. സന്ദർഭത്തിൽ ഇന്നലെ ഇവിടെ അരമനയിൽ കാണുവാൻ തക്കവണ്ണം ഇവിടെ വരികയുണ്ടായി. അച്ഛനും ഞാനും തമ്മിൽ വളരെ ദീർഘനാളത്തെ സ്നേഹബന്ധമുണ്ട്. എന്റെ ജൂനിയറായിട്ട് സെമിനാരി പഠിച്ചതാണ് ബഹുമാനപ്പെട്ട സന്തോഷ് അച്ഛൻ. അച്ഛൻ ഇന്നത്തെ ധ്യാനം നയിക്കാൻ തക്കവണ്ണം സമ്മതിച്ചിട്ടുണ്ട്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട സ്കറിയ വർഗീസ് അച്ഛൻ സന്തോഷ് അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. മനോഹരമായ ഈ ഗീതത്തിന്റെ മധ്യഭാഗത്ത് നമ്മൾ ഇങ്ങനെ പാടുന്നു: എന്തൊരു സ്നേഹമീ സാധുവയോർത്തുനീ സന്താപ സാഗരം തന്നിൽ വീണു. സാധുവായ മഹാഭാവിയ എന്നെ ഓർത്ത് ദൈവസ്നേഹത്തിന്റെ സാഗരം, ദൈവസ്നേഹത്തിന്റെ ആഴം ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന ഒരു സാഗരം കണക്കെയാണ്. ആ സാഗരം കണക്കെയുള്ള ദൈവിക സ്നേഹം എന്നെ പൊന്നോമല പൈതലാക്കി തീർക്കുവാൻ തക്കവണ്ണം, തന്റെ മാർവോട് അടുക്കുവാൻ തക്കവണ്ണം കാണിച്ച സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്ന ഈ മനോഹരമായ ഗീതം ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കാം.
പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്വർഗ സിംഹാസനം സാധന്റെ മാറു ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കാൻ, ദാസനെ പോലവൻ ജീവിച്ചു പാവിയ ശാപം ചിരപതിലെത്തിയിടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാവിയൻ ശാപം ചിര അതിലെത്തിയിടുവാൻ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. കള്ളായി പോന്നാമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോയി കുശിൽ തൂങ്ങി, ഉള്ളമൊരു ഗുമ്മൻ ചങ്കു തകരുമ്മൻ കണ്ണോതിറയുന്നൻ രക്ഷകനെ, ഉള്ളമൊരു ഗുമ്മൻ ചങ്കു തകരുമ്മൻ കണ്ണോതിറയുമ്മൻ രക്ഷകനെ. പൊന്നേറ്റു തമ്പുര നല്ലൊരു രക്ഷകനെന്നേ അഗ്നിഹി ദൂതൻ ജീവൻ വച്ചു എന്തോരു സ്നേഹമി സൂവേ ഓർത്തു നിന്താവസാഗരം പല്ലിൽ വീണു എന്നെ വിളിച്ചു നീ എന്നെ ോമാന പൈതലായി തീർക്കേണമേ എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോമാന പൈതലായി തീർക്കേണമേ പൊന്നേ ചുതമ്പുരം നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുതൻ ജീവൻ വച്ചു പാപം പെരുകിയ സ്ഥാനത്തു ദ്രൂപയും ഏറ്റം പെരുകിയ വാസമേ പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ പുത്രന്റെ രാജത്തിലായി പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൽ പുത്രന്റെ രാജത്തിലായി ഒന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു വച്ചു കർത്താവ് വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോൾ എന്നിൽ കനിഞ്ഞെന്നെ മാറോടാണ് എന്റെ സങ്കേടം തീർക്കണം രക്ഷകനെ എന്നിൽ കനിഞ്ഞെന്നെ മാറോടാണ് എന്റെ സങ്കേടം തീർക്കണം രക്ഷകനെ ഒന്നേശു തമ്പുര നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട സന്തോഷത്തിന് വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സന്തോഷ കേൾക്കാം. ഹലോ അച്ഛൻ.
ഹലോ
ഹലോ അച്ഛൻ പറഞ്ഞോളൂ.
പ്രിയതാ ദൈവത്തിന്റെ വലിയ നാമത്തിന് മൗനം ഉണ്ടാവട്ടെ. ഈ സ്വർഗീയമായ കൂട്ടായ്മയിൽ അഭിനന്ദ തിരുമേനിയോടും ഒന്നിന അച്ഛനോടും എല്ലാ അച്ഛന്മാരോടും വിശ്വാസത്തോടും കൂടെ ചേർന്നിരിപ്പാൻ ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും ആദരണീയനും സ്നേഹനിധിയുമായ അഭിനന്ദ തിരുമേനി ചെമ്മാശനായി ബോംബെയിൽ എൻ്റെ കൂടെ ആരാധന സംബന്ധിച്ച ബഹുമാനപ്പെട്ട സ്നേഹവാത്സല്യം നിറയുന്ന അച്ഛൻ ഈ കർമ്മത്തിനായിട്ട് ആദ്യം തന്നെ ഓർമ്മിച്ച ഇതിന്റെ പ്രസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന മിസ്റ്റർ രാജൻ ജോസഫ് തുടങ്ങിയ എല്ലാവരെയും കർത്തനാമത്തിലെ സ്നേഹവന്ദന അറിയിക്കുന്നു. കേൾക്കുന്ന പ്രിയ സഹോദര വൈദികരെ എല്ലാ വിശ്വാസികളെയും ദൈവവും പാകെ സമർപ്പിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ലേഖനം നാലാം അധ്യായത്തിൽ ഓർപ്പിക്കുന്ന ഒരു വാക്യ ആമുഖമായി ഓർപ്പിക്കട്ടെ. അദ്ദേഹം ഓർപ്പിക്കുന്നു, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിനെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും. ഒരു നിമിഷം നമ്മളെല്ലാവരും അങ്ങ് അടച്ച് ദൈവത്തിന്റെ ദൂത് നമുക്ക് ലഭിക്കാൻ അദ്ദേഹം തിരുമേനി ഓർപ്പിച്ചതുപോലെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആമോസിന്റെ ശബ്ദം വദ്യനായ ഞങ്ങളുടെ ഗുരുവായ ഔസ്ത്രാദ്യ സിനിമയുടെ വാക്കുകളിലെ എഴുത്തുകളിലും നാം ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നുവെങ്കിൽ ചൈതന്യമുറ്റി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഇന്നും പ്രാപ്യമാണ്. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 16:12 ഓർപ്പിക്കുന്ന പോലെ ഞാൻ ഇപ്പോൾ ഇത്ര മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ കൂടുതൽ കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നാം ഓരോരുത്തരുടെയും ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് സ്വർഗീയ മഞ്ഞ ഈ വചനങ്ങളിലൂടെ കേവലം വെറും ശബ്ദമല്ല, ദൈവത്തിന്റെ അതുല്യമായ മാറ്റമില്ലാത്ത സമ്പുഷ്ടമായ പ്രവർത്തന ക്ഷമതയുള്ള വചനത്തിലൂടെ നൽകട്ടെ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരുമിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം അതിന്റെ 4:10 നിന്നാണ്. നമുക്കറിയാം, അറിവുള്ളത് പോലെ പൗരസ്യ സഭകളെല്ലാം പൗലോസ് ലീഹായൽ എഴുതപ്പെട്ടു എന്നാണ് ഈ ലേഖനത്തെ പറ്റി വിശ്വസിക്കുന്നത്. എ ഡി 95 മുമ്പ് ഇത് എഴുതപ്പെട്ടു എന്നും, എന്നാൽ ഇതിനകത്തിലെ പല കാര്യങ്ങളും പഴയ നിയമ പാരമ്പര്യത്തിലൂടെ പുതിയ രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു വലിയ പുസ്തകമാണ്. ഇന്ന് എൻ്റെ നമ്മുടെ പ്രധാന ചിന്താ വിഷയമായിട്ട് ഉള്ളത് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്, ഇത് മുഴുവൻ വായിക്കുന്നില്ല, വാക്യങ്ങൾ വേറൊരാളും ഒന്നുകൂടെ പറയാം. ഹിബ്രായ ലേഖനം 4:1-11 വരെയുള്ള വാക്യങ്ങൾ, ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരിയാതെ വരാതിരിക്കാൻ ഭയപ്പെട്ടുകൊള്ളുക എന്നുള്ളതാണ്. സ്വസ്ഥത എന്ന വാക്കിനെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2:2 ഓർപ്പിക്കുന്നത് പോലെ നമ്മുടെ യഹോവയായ ദൈവം 6 ദിവസങ്ങളും പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം, അവിടെ പറയുന്നു, സർവ പ്രവർത്തിയും ചെയ്തതിന് ശേഷം തന്നെ 7-ാം ദിവസം നിവർത്തനായിരുന്നു. On the 7th day, God rested from all his works. എല്ലാ പ്രവർത്തനങ്ങളിലും അതിന്റെ ഒന്നാമത്തെയായി അവസാനിപ്പിക്കുന്നതും എല്ലാം പ്രവർത്തിച്ച് സൃഷ്ടിച്ചതിനു ശേഷം എല്ലാം നല്ലതായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹകരമായ ഒരു സന്ദേശം. എല്ലാം അനുഗ്രഹമായിരിക്കുമ്പോഴാണ് ദൈവത്തിന് സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനായി സാധിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തുകൊണ്ട് ഓർപ്പിക്കുകയാണ്, ഈ സ്വസ്ഥത ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദാനം ചെയ്തുവെങ്കിലും അത് വേണ്ടവണ്ണം അവർക്ക് സ്വസ്ഥതയിലേക്ക് കടന്നു വരുവാനായി സാധിക്കില്ല. നമുക്കറിയാം 10 നിയമങ്ങൾ കൽപ്പനകളിൽ 4-ാമത്തേതാണ് Remember the Sabbath day to keep it holy. ശബ്ബത്തിനെ ഓർക്കുകയും അത് വിശുദ്ധമായിട്ട് ആചരിക്കുകയും വേണം. ഐശ്വര്യപ്രവചനം 58:13 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതുന്നു, ശബ്ബത്തിനെ ഒരു സന്തോഷമെന്ന് പറയുകയും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും വ്യർത്ഥമായ നേരം പോക്കാതെ അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. That you will really taste the rest in God. ദൈവത്തിൽ യഥാർത്ഥമായി സ്വസ്ഥതയിലേക്ക് സന്തോഷത്തിലേക്ക് കടന്നു വരുവാനായി സാധിക്കും എന്ന് ഓർപ്പിക്കും. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ വാങ്ങിപ്പോയവരെ എല്ലാവരും ഓർക്കുന്ന ഒരു സമയമാണ്, ഒരു ദിവസമാണ്. വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ചിന്തകളാണ് പൗരസ്യ സഭ നമുക്ക് വാങ്ങിപ്പോയവരെ പറ്റിയൊക്കെ നമുക്ക് നൽകുന്നത്. നോമ്പിന് മുമ്പായി നമ്മൾ ഇവരെയൊക്കെ ഓർക്കുമ്പോഴേ യഥാർത്ഥ സ്വസ്ഥത ക്രിസ്തുവിലായിരിക്കുന്നു എന്നുള്ള ബോധത്തിലേക്ക് വളരുക എന്നുള്ള ഒരു വലിയ സാധ്യതയോടെ വന്നു. ശബ്ബത്ത് എന്ന് പറയുമ്പോഴത്തേന് ഷാഡോ ഓർ ആന്റി ടൈപ്പ് ഓഫ് റിയൽ ഓർ എക്സ്റ്റേണൽ റെസ്റ്റ് ഓർ റിയൽ ഹെവൻ. യഥാർത്ഥ സ്വർഗത്തിന്റെ അല്ലെ യഥാർത്ഥ സ്വസ്ഥതയുടെ ഒരു ആന്റി ടൈപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു നിഴൽ മാത്രമാണ്. പൗലോസ് ലേഖനം 2:16 അത് തന്നെ ഓർപ്പിക്കുന്നുണ്ട്. ശബ്ബത്ത് എ മിയർ ഷാഡോ ഓഫ് വാട്ട് ടു കം, വരാൻ പോകുന്നതിന്റെ ഒരു നിഴൽ മാത്രമാണ്. എന്നാൽ ശബ്ബത്തിന്റെ പഴയ നിയമത്തിലെ അർത്ഥത്തെക്കാൾ വളരെ വ്യക്തമായ ചില ബോധ്യങ്ങൾ നമുക്ക് കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ നമ്മൾ ശബ്ബത്ത് എന്ന് പഠിക്കുമ്പോഴേ ഓർപ്പിക്കുന്നതാണ്, ദ ഡെലിവറൻസ് ഫ്രം ക്യാപ്റ്റിവിറ്റി ഓഫ് സിൻ, സൈറ്റൻ ആൻഡ് വേൾഡ്ലി പാഷൻസ് മേഡ് പോസിബിൾ ബൈ ദ റിഫ്രഷൻ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. പാപത്തിന്റെയും സാത്താന്റെയും ലോകമോഹങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പിലുള്ള ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന ഒന്നാണ് യഥാർത്ഥ ശബ്ബത്ത്. അതുകൊണ്ടാണ് ആഴ്ചയുടെ 1-ാം വട്ടം കർത്തൃ ദിവസം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അതിനെ നമ്മൾ വിളിക്കുന്നത്. ഇത് 4-ാം നൂറ്റാണ്ട് മുതൽ ഈ കർത്തൃ ദിവസം ഈ സ്വസ്ഥതയുടെ ദിവസമായി നമ്മൾ ആചരിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാം കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ ഓർപ്പ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, ശബ്ബത്തിനെ ആചരിക്കണം, വിശുദ്ധമായ ദിവസമാണ്. പക്ഷെ കാലങ്ങൾ കടന്നു വരുമ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ ഒരു എന്റർടൈൻമെന്റ് പരിപാടി മാത്രമായിട്ട് നമ്മുടെ ആരാധന തീരുന്ന ഒരു പരിതാപകരമായ സാഹചര്യത്തിൽ ഋഷിയുടെ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മൾ ഭൂരിപക്ഷം ആൾക്കാർക്കും അതൊരു സ്വസ്ഥത അനുഭവിക്കുവാനുള്ള സാഹചര്യമായി തീരുന്നുണ്ടോ എന്ന് ശക്തമായി ചിന്തിക്കേണ്ട ഒരു കാലമാണ് എന്ന് നമ്മൾ മറക്കരുത്. ദൈവം അതിന് നമ്മളെ ഒരുക്കട്ടെ, ഇങ്ങനെയുള്ള വചന കേൾവി അതിന് ഇടയാകട്ടെ എന്ന കൃത്യമായ പ്രാർത്ഥന. നമ്മുടെ കർത്താവ് മർക്കോസ് വിശേഷം 1:2, അതുപോലെ ലൂക്കോസ് വിശേഷം 4:31 ഒക്കെ കർത്താവ് ഓർപ്പിക്കുന്നത് ഓർപ്പിക്കുന്നുണ്ട്. ശാപത്തിൽ കർത്താവ് അശുദ്ധാത്മാവിനെ അവിടെ അശുദ്ധാത്മാവുള്ള മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നു. അപ്പൊ ശാപത്തിന് ഓരോ കർത്താവ് ക്രിസ്തുവിലൂടെ പഴയ നിയമ ശാപത്തിന് ഒരു പുതിയ ഡയമെൻഷൻ, റീഡിഫൈനിങ് പ്രോസസ് ഓഫ് സാബത്ത്, ദ കൺസെപ്റ്റ് ഓഫ് സാബത്ത്, അതിന് നമ്മുടെ കർത്താവിലൂടെ നമുക്ക് വളരെ രക്ഷ. കർത്താവ് വീണ്ടും ഓർപ്പിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 12:8, ദ സൺ ഓഫ് മാൻ ഈസ് ദ ലോർഡ് ഓഫ് ദ സാബത്ത്. മനുഷ്യപുത്രൻ ശാപത്തിന്റെയും ദൈവമാകുന്നു. വർക്കോസ് വെച്ച് 2:27 ഓർപ്പിക്കുന്നു, സാബത്ത് വാസ് മെയ്ഡ് ഫോർ ദ മാൻ, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പലപ്പോഴും യഹൂദന്മാരുടെ നിയമബന്ധിതമായ ചില ജീവിതങ്ങൾക്ക് അപ്പുറമായി, നിയമങ്ങൾക്കൊക്കെ അപ്പുറമായി, ഒരു നിയമത്തിന് അപ്പുറത്തുള്ള ഒരു ആത്മീയ സാധ്യതയിലേക്ക് ക്രിസ്തു നമ്മളെ നയിക്കുന്നു. സഹോദരങ്ങളെ, കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ വാഗ്ദാനമാണ്. യോശുവയുടെ നേതൃത്വത്തിൽ അവിടെ കടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാല് വാഗ്ദത്ത നാട്ടിൽ എത്തിയെങ്കിലും നമ്മളിവിടെ 8-ാമത്തെ വാക്യം, എബ്രാലേഖനം 4:8 നമ്മൾ വായിക്കുന്നതാണ്, യോശു അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. അവിടെ പറയുന്നു, 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്പോഴും നമുക്ക് വേണ്ടി ഒരു ശാപത്തെ ശേഷിച്ചിരിക്കുന്നു. 9-ാമത്തെ വാക്യത്തിലും വായിക്കുന്നു, ദൈവത്തിന്റെ ജനത്തിന് ഒരു ശാപത്, റിമൈനിങ് ശാപത് ഫോർ ദ ഗോഡ്സ് പീപ്പിൾ. അപ്പൊ യോശുവ ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് എത്തിയെങ്കിലും അവർക്ക് വേണ്ടവണ്ണം ഒരു സ്വസ്ഥത ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ വാഗ്ദത്ത ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്തിന്റെ പൂർണ്ണ അനുഭവങ്ങളിൽ കടന്നു വരാൻ അവർക്ക് സാധിച്ചില്ല. ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നുള്ളതിന് അപ്പുറമായ ഒരു നിത്യ സമാധാനത്തിലേക്ക് വരുവാനായി സാധിക്കില്ല. അതുകൊണ്ട് പൗലോസിനെ ഓർപ്പിക്കുന്നു, ദ റിയൽ റെസ്റ്റ്, ദ റിയൽ പീസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണ് യഥാർത്ഥ സമാധാനം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്, ലോകത്തിൽ നമുക്ക് പലപ്പോഴും കപോലോസിലെ ഓർപ്പിക്കുന്ന പോലെ, ഡോണ്ട് പാർക്ക് ഇൻ ദ ഷാഡോ ഓഫ് അവർ വെൽത്ത്, ഡോണ്ട് പാർക്ക് ഇൻ ദ ഷാഡോ ഓഫ് അവർ ഐക്യു ലെവൽ, ഡോണ്ട് പാർക്ക് ദ ഷാഡോ ഓഫ് അവർ പൊസിഷൻ, ഇതെല്ലാം വിട്ടിട്ട് മുൻപിലുള്ളതിനെ നോക്കി ഓർണമെന്ന് അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പറയുന്നു, ദ ഗോഡ്സ് പീപ്പിൾ, ദൈവജനത്തിന് ഇപ്പോഴും ഒരു ശാപത് ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ കർത്താവ് ഓർപ്പിക്കുന്നു, നമ്മൾ ഈ ലോകത്തിലുള്ളവരാണെങ്കിലും ലോകത്തിന് വേണ്ടിയുള്ളവരല്ല. അതുകൊണ്ട് ദൈവജനമേ, ദൈവ സഹോദര ക്രിസ്തുവിൽ സ്നേഹിതരെ, ഒരു നല്ല സ്വസ്ഥതയ്ക്ക് വേണ്ടി കർത്താവ് പറഞ്ഞ പോലെ ലോകം തരുന്ന ഒരു സമാധാനം അല്ല, അതിനപ്പുറമായ ഒരു സ്വസ്ഥത നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു ശാന്തത, നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥത, നമുക്ക് വേണ്ടി ഒരു നിശ്ചയം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സ്റ്റിൽ ഇറ്റ് ഈസ് റിമൈനിങ് ഫോർ അസ്, ദ പ്രോമിസ് ഈസ് ഡെയർ, പക്ഷെ നമ്മളിൽ ഭൂരിഭാഗവും അതിനെതിരായി നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് ഈ ജനത്തിന് കടന്നു കയറാൻ സാധിക്കില്ല. അതിന് 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു, അതിലൂടെ പറഞ്ഞ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കടന്നു ചെന്നില്ല. ഇസ്രായേൽ മക്കള് ഒരു ദിവസത്തിനുള്ള 23,000 പേർ വേണുപോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, പൗലോസിലെ ഈ ഗുണഭാരം നമ്മളെ ഓർപ്പിക്കുക. 1-ാമത് ഓർപ്പിക്കുക ഇതാണ്, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനത്തെ പറ്റിയാ പറയുന്നത്, the word of God is sharper than any double-edged sword. പക്ഷെ അവിടെ പറയുന്നു, സദ്വർത്തമാനം കേട്ടു. 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സദ്വർത്തമാനം എല്ലാവരും കേട്ടു, അവര് പക്ഷേ കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല എന്ന് പറയുന്നു. They heard the good news, but it was not value to them. It was not transformed into the faith. കേട്ടതും കേൾവിക്കപ്പുറമായ ചില ബോധ്യങ്ങളിലേക്ക് വളരുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഈ കേൾക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ അനുഭവമായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇന്ററാക്ഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ശബ്ദവും വെറും ശബ്ദമായിട്ട് മാറും. ഇതിനപ്പുറമായി കേൾക്കുന്ന വചനങ്ങൾ, ദി സ്പിരിറ്റ് ഓഫ് ദി വേൾഡ് ഷുഡ് ഇൻഫ്ലുവൻസ് അസ്. ലോകത്തിന് ആരെല്ലാം ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ ജീവിതം നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടാൻ സാധിക്കും. ഒരു അടിസ്ഥാന തത്വം ഇതാണ്, വചനത്തിന്റെ ആത്മാവ് അവരെ അത്യഗാധമായി സ്വാധീനിച്ചു എന്നുള്ളതാണ്. പണ്ടത്തേക്കാൾ ഉപരിയായി വചനം കേൾക്കുവാൻ നമുക്ക് ഒത്തിരി അവസരമുണ്ട്. പക്ഷെ കേൾക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന് ഒരല്പം പോലും ഫലവത്തായിട്ടത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിൽ നമ്മൾ ധാരാളം പ്രാർത്ഥിക്കും, ധാരാളം വായന വേദവായന വായിക്കും, ധാരാളം പ്രസംഗങ്ങൾ കേൾക്കും, പക്ഷെ നമ്മുടെ വിശ്വാസം അല്പമെങ്കിലും വർദ്ധിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി എഴുതുന്നു മൂന്നാമത്തെ വാക്യത്തിൽ, വിശ്വസിക്കുന്നവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. വിശ്വസിക്കുന്നവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. വിശ്വാസം നമ്മുടെ രക്ഷയ്ക്ക് വളരെ അടിസ്ഥാനമാണ് എന്ന് എപ്പോഴും നമ്മൾ ഓർക്കുകയും ദൈവവചനം ആ രീതിയിൽ കാണുകയിരിക്കണം. ലാഘവത്തോടുകൂടി ദൈവവചനത്തെ ദൈവവചനം ഇടപെടരുത്, ദൈവവചനം പ്രസംഗിക്കരുത്, ദൈവവചനം വ്യാഖ്യാനിക്കരുത്. ദൈവം പിതാക്കന്മാർ പഠിപ്പിച്ച ചില സാധ്യതകളുണ്ട്, പൗരസ്യ സഭ പഠിപ്പിക്കുന്ന സാധ്യതകളുണ്ട്, ദൈവവചനം എങ്ങനെ പഠിപ്പിക്കണമെന്നുണ്ട്. ഇത് ബോധ്യമായി കേൾക്കുന്നതെല്ലാം ദൈവവചനമാണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ശോധന ചെയ്ത് തിരിച്ചറിയാനുള്ള ഒരു ആത്മ ചൈതന്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ വചന കേൾവി വിശ്വാസമായിട്ട് പരിണമിക്കുകയുള്ളൂ, നമ്മൾ വിശ്വാസത്തിന് അതിനെ സപ്പോർട്ടീവായിട്ട് നൽകുകയുള്ളൂ. അത് ഇവരിൽ സംഭവിച്ചില്ല എന്ന് പറയുന്നത്, അവർ ദൈവവചനം കേട്ടു പക്ഷെ അത് ഉപകാരമായി സംഭവിച്ചില്ല. രണ്ടാമത്തെ വാക്യത്തിൽ അതാണ് വായിക്കുന്നത്, അവർക്കത് ഒട്ടും ഗുണമായില്ല. നമ്മൾ ഒത്തിരി കൺവെൻഷൻ കേട്ടു, ഒത്തിരി പ്രസംഗം കേട്ടു, നമുക്കെല്ലാം വേണ്ടത് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നുള്ള കർണരസമാകുമാറ് ഉള്ള പ്രസംഗങ്ങളാണ്. സത്യവചനത്തെ വെറുത്തുകൊണ്ട് കർണരസമാകുമാറ് കേൾക്കുക എന്നുള്ളതാണ് ഇന്ന് ലോകം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സുഖകരമായ നമുക്ക് ഇവിടെ അഭിനന്ദിരുമേനി ഓർപ്പിച്ച പോലെ കർശനമായുള്ള പ്രസംഗങ്ങൾ ആവശ്യമില്ല. ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന പ്രസംഗങ്ങൾ കുറഞ്ഞു പോകുന്നു, ന്യായവിധിയെ പറ്റിയുള്ള പ്രസംഗങ്ങൾ കുറഞ്ഞു പോകുന്നു, സ്വർഗരാജ്യത്തെ പറ്റി പ്രസംഗിക്കുന്നു കുറയുന്നു, നരകത്തെ പറ്റി പ്രസംഗിക്കുന്നു, നരകം സ്വർഗം ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യത്തിലേക്ക് വളരുന്ന, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ഗുഡ് ന്യൂസ്? യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതും മാനസാന്തരപ്പെടുക, കർത്താവ് പ്രസംഗിച്ചതും മാനസാന്തരപ്പെടും, ശിഷ്യന്മാരോട് പറഞ്ഞതും മാനസാന്തരപ്പെടും. ഇതിനപ്പുറം എന്താ ഗുഡ് ന്യൂസ് ഉള്ളത്? കേൾക്കുമ്പോൾ അത് വിശ്വാസമായി പരിണമിക്കുവാനായി നമുക്ക് ദൈവമുമ്പാകെ വിനയപ്പെടാം. രണ്ടാമതായി നമ്മൾ ഇതിന്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സത്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. ദൈവമുമ്പാകെ അനുസരണം പഠിക്കുക എന്നുള്ളത് പ്രധാനം. കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിച്ചിട്ടുവാൻ ദൈവം അധികം നമ്മൾ സ്നേഹിക്കുന്നു. നാം പാപം ചെയ്യുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് എടുക്കരുത്. ഓർപ്പിക്കുന്നു, കേൾക്കുന്നവരെ കേട്ടു പക്ഷെ അത് അനുസരിക്കുവാനൂടെ ഉള്ള ബോധ്യം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല, പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുക. നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ഒരു രക്ഷകനായി മാറി എന്ന് പൗലോസിലെ ഓർപ്പിക്കുന്നുണ്ട്. എബ്രായേഖന 5:7 അവിടെ പറയുന്നു, ഹി ലേൺഡ് ഒബീഡിയൻസ് ഫ്രം വാട്ട് ഹി സഫേർഡ് ആൻഡ് വൺസ് മെയ്ഡ് പെർഫെക്റ്റ് ഹി ബിക്കെയിം ദ സോഴ്സ് ഓഫ് എറ്റേണൽ സാൽവേഷൻ ഫോർ അസ്. അവൻ അത് തന്നെയാണ് ഫിലിപ്പ് ലേഖനം 2:7 വായിക്കുന്നത്. അവൻ മരണത്തോളും ക്രൂശ് മരണത്തോളും വിനയപ്പെട്ടു, പിതാവിനോട് ഒബീഡിയൻ്റ് ആയിട്ട് കിടന്നു. നമ്മുടെ കർത്താവിന് ഈ ഭൂമിയിൽ സാധിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് തീർന്നത്. സഹോദരങ്ങളെ, കേട്ടവർക്ക് അനുസരിക്കാനുള്ള മാർഗ്ഗത ഇവിടെ ഉണ്ട്. ഈ മറുപടിക്കുന്ന സമൂഹത്തിന് എപ്പോഴും പ്രതിസന്ധി ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സദ്വർത്തമാനം കേട്ടു, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട കേട്ടിരിക്കുകയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകിയാലും, അതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതോ രണ്ടാമത്തെ കാര്യം ഞാൻ ഓർപ്പിച്ചതാണ്, സദ്വർത്തമാനം കേട്ടു അത് അനുസരിക്കില്ല. അനുസരണം വിലയേക്കാൾ നല്ലത്, അനുസരിക്കാം. നമ്മുടെ കർത്താവ് എന്തിനാണ് സഹോദരങ്ങളെ, നമ്മൾ വളരെ വ്യക്തമായിട്ട് അവിടെ മക്കോസിൽ വായിക്കുന്നു, കർത്താവ് ദൈവോത്തരൻ നിന്ന് സ്വർഗത്തിൽ വെളിപാട്, സ്വർഗത്തിലെ സ്വർഗം തുറന്ന് പ്രഘോഷിക്കുന്നു. അവിടെ പറയാണ് കർത്താവിനെ മരുഭൂമിയിലേക്ക് എറിഞ്ഞു കളയുന്നു എന്നാണ് ഒഴിഞ്ഞത്. കർത്താവിനെ മരുഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു 40 ദിവസം അവിടെ. വളരെ എനിക്ക് വളരെ കോൺഷ്യസ് ആയി തോന്നാറുണ്ട്, അവിടെ മരുഭൂമിയിൽ വൈൽഡ് ആനിമൽസ് ഉണ്ടായിരുന്നു, അതേസമയം ദൈവദൂതന്മാർ അദ്ദേഹത്തെ പരിപാലിച്ചുകൊണ്ടിരുന്നു. എത്ര മനോഹരമാണ് സഹോദരങ്ങളെ, ക്ഷുദ്രജീവികളുടെ ഇടയിലും ദൈവമാലാഹമാരുടെ പരിപാലനം. അവിടെ കർത്താവ് എന്താണ് പഠിച്ചത് സഹോദരങ്ങളെ? ഈ മനുഷ്യ ജീവിതത്തിൽ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം നമുക്ക് പ്രതിസന്ധിയുണ്ട്. നമ്മൾ ഈ സമയത്ത് നോമ്പ് സമയങ്ങളിൽ വായിച്ചിട്ട ഭാഗമാണ് റോമാലേഖനം 5:6-7 ഇട്ട് വായിക്കുമ്പോഴത്തെ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ബോഡി ആൻഡ് സോൾ. പക്ഷെ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പൗലോസ്ലിയെ വീണ്ടും ഫസ്റ്റ് തെസലോനിയൻ ചാപ്റ്റർ 5:23 ഓർപ്പിക്കുന്നുണ്ട്, ഓർപ്പിക്കുന്നു. നമ്മുടെ ശരീരദേഹവും ദേഹി ആത്മാവും നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും അനന്യമായി സൂക്ഷിക്കണം. അത് നമ്മുടെ ചുമതലയാണ്. ആത്മാവിന് മാത്രം രക്ഷയെ പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ശരീരം വിശുദ്ധിയോടെ സൂക്ഷിക്കണം, മനം വിശുദ്ധിയോടെ സൂക്ഷിക്കണം, ആത്മാവിശുദ്ധിയോടെ സൂക്ഷിക്കണം. ദൈവം തന്നിരിക്കുന്ന മൂന്ന് സാധ്യതകളും ഒന്നൊന്നിനോട് ചേർന്ന് വളരെ ബാലൻസ്ഡായിട്ട് സൂക്ഷിക്കുവാൻ, ഉപയോഗിക്കുവാൻ, വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ, വിശുദ്ധി തികച്ചു കടന്നു വരുന്നു എന്ന് ഓർക്കണം. അങ്ങനെയുള്ളവർക്കാണ് സ്വസ്ഥതയ്ക്ക് അവകാശമുള്ളത്. മൂന്നാമത് ഇവിടെ ഓർപ്പിക്കുന്നു അതിന്റെ വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യം, ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കും. പൗലോസ് ഓർപ്പിക്കുന്ന കാര്യം ഇന്ന് എന്നുള്ളത് ദിസ് പ്രസന്റ് മൊമെന്റ്, ഈ ദിവസം ഈ സമയം നമുക്ക് ദൈവം ഒരുക്കിയതാണ്. അല്ലെങ്കിൽ ഞാന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വ്യക്തി ഇവിടെ വന്ന് ഈ സമൂഹത്തോട് ഈ സ്വർഗീയമായ കൂട്ടായ്മ നിങ്ങളോട് കൂടെ വചനം പറയേണ്ട കാര്യം എന്താണ്? ഈ നിമിഷം ദൈവം നമുക്ക് അതിനുവേണ്ടി ഒരുക്കുന്നു. അതുകൊണ്ട് ഇന്ന് എന്നൊരു ദിവസം പൗലോസിനെ വളരെ ശക്തമായി ഓർപ്പിക്കുന്നു. സങ്കീർത്തനം 95:7-8 വാക്യങ്ങളാണ് അവിടെ ഉച്ചരിക്കുന്നത്. ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അതുകൊണ്ട് കല്ലുപോലുള്ള ഹൃദയങ്ങളെയൊക്കെ ഒന്ന് ഒരുക്കി ദൈവമേ ഈ വചനം ഒന്ന് കേട്ട് മനസ്സറിയുവാൻ എന്റെ ദൈവം എന്നെ എത്ര അധികമായി സ്നേഹിക്കുന്നു. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസമല്ലേ ഉത്തരവുള്ളൂ. യാക്കോസിലെ ഓർപ്പിക്കുന്നില്ലേ, മനുഷ്യൻ നിന്റെ ജീവിതം ഒരു നിർക്കുള്ള പോലെയാകുന്നു. എത്ര അൺസർട്ടനിറ്റീസ് ദേർ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി വ്യാപരിക്കുന്നു, എന്തിനൊക്കെയോ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഈ നിമിഷം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതാണ് ഏറ്റവും ഇന്ന് ഒരു നിമിഷം, ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുന്നത് യോശുവ അവർക്ക് പ്രസ്തുത വരുത്തിയെങ്കിൽ വേറൊരു ദിവസത്തെക്കുറിച്ച് ദൈവം പറയുകയില്ലായിരുന്നു. അതുകൊണ്ട് വേറൊരു ദിവസം ക്രിസ്തുവിന്റെ ദിവസം, നമുക്ക് ലഭിക്കുന്ന ഓരോ കർത്തൃ ദിവസവും യഥാർത്ഥ സ്വസ്ഥത അനുഭവിക്കുവാനായി സമൂഹമായി കുടുംബമായി കടന്നു വരണം. നമ്മൾ പലപ്പോഴും ഉള്ളത് വിശുദ്ധ കുർബാനയിൽ പോലും നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം തകരുന്നു? ഈ കർത്തൃ ദിവസം വിശ്വസ്ഥത അനുഭവിക്കുവാൻ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അപ്പച്ചനും അമ്മച്ചി എല്ലാവരും കൂടെ വരുന്ന ഒരു സാഹചര്യം, ഒരു സാധ്യത കഴിഞ്ഞ തലമുറ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുകൊണ്ട് പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്ന് ഒരു ദിവസം നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ ദൈവം നൽകുന്ന ഈ സാധ്യതയാണ് സഹോദരങ്ങളെ, കൂട്ടമായി ഒരുമിച്ച് വന്ന ദൈവം മുമ്പാകെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ. സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് രണ്ടാമത് വരും. പക്ഷെ വരുമ്പോൾ വെളിപാട് ദിവസം ഓർപ്പിക്കുന്നത് കർത്താവ് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധിയുള്ള ഒരു സഭയാണ്. അത് തന്നെയാണ് 20-ാം അധ്യായത്തിലൊക്കെ വെളിപാട് നമ്മൾ ഓർക്കുന്നത്, ഒരുങ്ങി ഇറങ്ങി വന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മണവാട്ടിയായ സഭ. അതുകൊണ്ട് വിശുദ്ധിയെ തികച്ച് ഒരുങ്ങിക്കൊള്ളുക. ഒരു നിത്യരക്ഷ നമുക്ക് വേണം, ഒരു നിത്യ ശാന്തി നമുക്ക് വേണം. സ്റ്റിലിറ്റി റിമൈനിങ് ഫോർ അസ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇവിടെ ഓർപ്പിക്കുന്നു 1-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഞാൻ മടങ്ങി വരുന്നു, ആർക്കെങ്കിലും ഇത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെട്ടു കൊള്ളുക. ഈ കൂട്ടായ്മയുടെയൊക്കെ അജണ്ട അതായിരിക്കണം. ഒരാത്മാവോൾ നഷ്ടപ്പെടുന്ന കർത്താവിന്റെ ആഗ്രഹമായിരിക്കണം ഈ കൂട്ടായ്മയുടെ അജണ്ട. ആർക്കെങ്കിലും ഈ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ സഭയിലോ സമൂഹത്തിലോ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. ആർക്കെങ്കിലും ഇത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെട്ടു കൊള്ളുക. വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു 11-ാം അധ്യായത്തിന്റെ അവസാനം, നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹം കാണിക്കുക. മേക്ക് എവറി എഫേർട്ട് ടു എൻ്റർ ദ ചാനൽ റെസ്റ്റ്. നാം അതിനുവേണ്ടി ഉത്സാഹം കാണിക്കുക. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ക്രിസ്തുവിനെ സേവനം ചെയ്യും. അംഗീകരിക്കട്ടെ ഈ ശാന്തമായ പ്രഭാവത്തിനായിട്ട് ദൈവസ്തോത്രം. ഈ അവസരം ലഭിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. വീണ്ടും ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിലാണ് യഥാർത്ഥ ശാന്തി. അതുകൊണ്ട് ഈ ലോകത്തിനപ്പുറത്തേക്ക് ഈ ജീവിതം എന്തായാലും നമ്മൾ വിട്ടുപോയാൽ മതിയാകും, പക്ഷേ നിത്യമായ ശാന്തി ക്രിസ്തുവിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ ശാന്തി, നിത്യമായ സമാധാനം, നിത്യമായ സ്വസ്ഥത, അത് ക്രിസ്തുവിൽ സ്റ്റിലിറ്റി റിമൈനിങ് ഫോർ ഗോഡ്സ് പീപ്പിൾ. ചോദ്യം ഇതാണ്, നാം കർത്താവിന്റെ ആ ഗണത്തിൽ ഗോഡ്സ് പീപ്പിൾ ദൈവജനത്തിന്റെ അനുഭവത്തിൽ വസിക്കുന്നു. ഭജനത്തിൽ ഓർപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്റെ വചനം പാലിച്ചാൽ, നിങ്ങൾ എന്റെ ന്യായപ്രമാണം പാലിച്ചാൽ, നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവം. നമ്മൾ ദൈവത്തിന്റെ മക്കളായി വസിച്ച് അനുഗ്രഹകരമായ ചില സാക്ഷികൾ നോമ്പിലൂടെ കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ വാങ്ങിപ്പോയവരെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുരുഭവനായ ഉസ്താദ്സിമിനെ ഓർക്കുന്നു. അങ്ങനെയുള്ള നല്ല ആത്മാക്കൾ സഭയ്ക്ക് ഉണ്ടാകണം. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രത്യാശയുള്ള സമൂഹം ഉണരണം. അപ്പോൾ ഇന്നനായ തിരുമേനി എനിക്ക് തന്ന അവസരത്തിനായി നന്ദിയോടെ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈ ഒരു കൂട്ടായ്മ ശക്തമായിട്ട് തുടരട്ടെ. ബലഹീനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. താങ്ക് യു.
എബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന സ്വസ്ഥത എന്ന വലിയ വേദശാസ്ത്ര ചിന്തയെ ആധാരമാക്കി വളരെ അനുഗ്രഹീതമായിട്ട് ഇന്നത്തെ ധ്യാനം നമുക്ക് നയിക്കാം. ബഹുമാനപ്പെട്ട സന്തോഷത്തിനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുക. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമാണത്. കാരണം നമുക്കറിയാമല്ലോ, 3 നോമ്പിന്റെ ഇടയിലുള്ള 2 ആഴ്ചകൾ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന ആത്മാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ആഴ്ചകളാണ്. കഴിഞ്ഞ ആഴ്ച സ്വസ്ഥതയിലേക്ക് കടന്നുപോയിരിക്കുന്ന എല്ലാ വൈദിക ശ്രേണിയിൽപ്പെട്ടവരെയും നമ്മൾ ഓർക്കുന്ന ഞായറാഴ്ചയായിരുന്നു. അടുത്ത ഞായറാഴ്ച സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന സകല പരേതരെയും സകല വിശ്വാസികളെയും ഓർക്കുന്ന ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിന്റെ ഈ കാലയളവിൽ നാം ചിന്തിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് എബ്രായ ലേഖനത്തിൽ നിന്നും എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സന്തോഷച്ചൻ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് സമർപ്പിച്ചത്. വളരെ ചിന്തോദ്ദീപകമായ ഒരു ധ്യാനമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. ഈ ഈ വേദഭാഗത്തെ എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഈ ഭാഗങ്ങളിൽ സ്വസ്ഥത എന്നുള്ള പദം ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്വസ്ഥത എന്നുള്ള വാക്ക് മലയാളത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന 7 പ്രാവശ്യം ഉണ്ട്. സ്വസ്ഥത എന്നുള്ളത് 7 പ്രാവശ്യം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് അതോടൊപ്പം തന്നെ അതേ അർത്ഥം വരുന്ന പദങ്ങൾ വീണ്ടും വരുന്നുണ്ട്. സ്വസ്ഥത എന്നുള്ളത് അത് ആ പദം തന്നെ റിപ്പീറ്റ് 7 പ്രാവശ്യം ഉണ്ട്. അതിനോട് ചേർന്ന് ശബദും പിന്നെ നിത്യതയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പദങ്ങൾ, അത് ഈ ഇതേ അർത്ഥം വരുന്ന ഇതേ അർത്ഥതലമുള്ള പദങ്ങളും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായി ഒരു വേദശാസ്ത്ര പദമായിട്ട് ഈ 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള അല്ലെങ്കിൽ 4-ാം അധ്യായം മുഴുവനായിട്ട് നമുക്ക് ധ്യാനിക്കാവുന്ന സംഗതിയാണ്. സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ആഴ്ചകൾ സ്വസ്ഥതയിലായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ആഴ്ചകളാണ്. നമ്മൾ അത് ഈ 1-ാം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ മരണം എന്നുള്ളത്, മരണം എന്നുള്ളതിന്റെ അർത്ഥം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് മരണത്തെ പറ്റി പറയുന്നത് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളത്, ആ മരണത്തെ പറ്റിയുള്ള ചിന്ത നൽകുന്നത് അവന്റെ സ്വസ്ഥതയിൽ, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. ക്രിസ്തു തന്റെ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ ഒരു ഉപമ പറഞ്ഞു, ധനവാന്റെയും ലാസറിന്റെയും കഥ. അപ്പൊ ഈ മനുഷ്യർക്ക് അച്ഛൻ പറഞ്ഞല്ലോ, നമ്മള് ഇന്നത്തെ പ്രസംഗങ്ങൾക്ക് ഈ പ്രീണന സന്ദേശമായി ഇപ്പം പ്രസംഗങ്ങരല്ല ചെയ്യുന്നത്, എങ്കിലും അടുത്ത പ്രാവശ്യം വിളിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ പ്രസംഗിക്കുന്നവരെല്ലാവരും ചെയ്യുന്നത് ഈ കൂടി മുമ്പിൽ ഇരിക്കുന്നവരെ പ്രീണിപ്പിക്കുന്ന സന്ദേശം, ഒരു പ്രീണന സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ക്രൈസ്തവ ചിന്തയിലുള്ള പ്രധാനപ്പെട്ട ചിന്തകളൊന്നും സാധാരണ പറയാറില്ല, പഠിപ്പിക്കാറില്ല. ഞാൻ ഇപ്പോൾ ഓസ്താദ് സിരിമേനയുടെ പ്രസംഗം പോലെ അല്ലെങ്കിൽ ശക്തമായിട്ട് നമ്മുടെ മനുഷ്യന്റെ ഹൃദയത്തെ പിടിച്ചു കുലിക്കുകയും മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രസംഗങ്ങളൊന്നും തന്നെ അല്ല. കേൾവിക്ക് താല്പര്യമുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത്. ഇത് സ്വസ്ഥതയിൽ എങ്ങനെ അവിടെ അസ്വസ്ഥതയുണ്ട്, ഈ മരിച്ചു എന്ന് കഴിയുമ്പോൾ അവിടെ അസ്വസ്ഥതയുണ്ട്. സ്വസ്ഥതയല്ല മാത്രമല്ല, സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദാനവും വാഗ്ദത്വവും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ അസ്വസ്ഥതയിൽ ജീവിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അതിനുള്ള അത് തെരഞ്ഞെടുക്കാനുള്ള പോസിബിലിറ്റിയും നമ്മുടെ കയ്യിലാണ് കിടക്കുന്നത്. അതായത് ധനവാന്റെയും ലാസറിന്റെയും കഥയില്ലേ,
അതിനകത്തെന്താ പറയുന്നത്? സ്വസ്ഥതയോ അസ്വസ്ഥതയോ പറയുന്നത്? ധനവാന്റെയും ലാസറിന്റെയും കഥയില്ല, നിങ്ങൾ അറിയത്തില്ലേ? ധനവാന്റെയും ലാസറിന്റെയും കഥ യേശുക്രിസ്തു പറഞ്ഞതാ. അതിനകത്ത് എന്താ പറയുന്നത്? ഒരാൾക്ക് സ്വസ്ഥത, ഒരാൾക്ക് അസ്വസ്ഥത. സ്വസ്ഥതയും അസ്വസ്ഥതയും അവിടെ ഉണ്ട്. പക്ഷെ അത് നാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ എബ്രായ ലേഖനത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ സ്വസ്ഥത നമ്മൾ അനുഭവിക്കാൻ തക്കവണ്ണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഈ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അതിനുള്ള ഒരു വാഗ്ദത്തം നമുക്കുണ്ട്, അതിനുള്ള സാധ്യത നമുക്കുണ്ട്. അതാണ് നമ്മളുടെ വിളിയും, നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷെ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ തക്കവണ്ണമുള്ള ജീവിതം നമ്മൾ ക്രമപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത്. ഈ അവിടെ സ്വസ്ഥത അനുഭവിക്കണമെങ്കിലേ ഇവിടെ സ്വസ്ഥത അനുഭവിക്കണം. ഇവിടെ അസ്വസ്ഥതയായിരിക്കും, ഇവിടെ അസ്വസ്ഥനായിരിക്കുന്നവൻ അവിടെയും പറ്റത്തില്ല, അവിടെ അസ്വസ്ഥനായിരിക്കും. അപ്പൊ ഇവിടെ സ്വസ്ഥത അനുഭവിക്കണം. കാര്യം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ. ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനം തൈലം ഒഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയല്ലോ, എന്താണെന്നറിയാമത്? ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനം തൈലം ഒഴിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന, തൈലം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചൊല്ലുന്നത്, അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും സ്വസ്ഥതയുടെ കാര്യമാണ് പറയുന്നത്. തൈലം ഒഴിക്കുന്നത് അതിനു വേണ്ടിയാ. ദൈവമേ, ഈ മനുഷ്യന് ഇവിടെ ഒന്ന് നീ ഇവിടുത്തെ ഈ അസ്വസ്ഥതയിൽ നിന്നല്ല അവിടെ എന്തോ കിട്ടണം, സ്വസ്ഥത കിട്ടണം എന്നുള്ളതാണ്. അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി സ്വസ്ഥതയ്ക്കുമായിട്ട് ഈ മൂന്നും സത്യത്തിൽ അർത്ഥമാക്കുന്നത് പരലോകത്തെ സ്വസ്ഥ. അപ്പൊ സ്വസ്ഥത ഉദ്ദേശിച്ചാ പറയുന്നത്, ആ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ഈ മനുഷ്യനെ നമ്മൾ ഇവിടുന്ന് യാത്രയാക്കുന്നത്. മരിക്കുമ്പോ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇവിടെ ഈ സ്വസ്ഥത അനുഭവിക്കണം. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, മൗനമായിരുന്ന് നീ സ്വസ്ഥതയിൽ ഇരുന്ന് ദൈവത്തെ അറിയാൻ പറയാം. സ്വസ്ഥതയിൽ ഇരുന്ന് ദൈവത്തെ അറിയാം. ഇന്നത്തെ മനുഷ്യനോട് ഇത് പറഞ്ഞാൽ മനസ്സിലാകുമോ? എല്ലാരോടും ചോദിച്ചാൽ ബിസിയാണ്, എല്ലാരും ബിസിയാ അല്ലേ? അതാണ് അവരുടെ ഇപ്പോഴത്തെ മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ജീവിത ശൈലി. അതാണ് ബിസി ലൈഫാണ്, ബിസി ആയിരിക്കുകയാണ്, എല്ലാം തിരക്കിനകത്താണ്. സ്വസ്ഥത എന്ന് പറയുന്നത് ഈ ലോകത്ത് അനുഭവിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മൗനമായിരുന്ന ദൈവത്തെ അറിയാൻ തക്കവണ്ണം മനുഷ്യനെന്ന് സമയമില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഒരു ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതും, അതാണ് നാം പ്രിഫർ ചെയ്യുന്നതുമായിട്ടുള്ള സംഗതി. അതുകൊണ്ട് ഈ പരലോകത്ത് അവിടെയും സ്വസ്ഥതയും അസ്വസ്ഥതയും ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. ധനവാന്റെയും ലാസറിന്റെയും കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ആ സ്വസ്ഥത നാം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നാം സ്വസ്ഥത അനുഭവിക്കണം. മനസ്സിന്റെ സ്വസ്ഥത, ശരീരത്തിന്റെ സ്വസ്ഥത, അതായത് ഈ ശാബ്ദമൊക്കെ അത് വിശുദ്ധമായി ആചരിക്കുക എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ഇവിടെ രാവും പകലും ഒക്കെ, രാത്രിയും പകലും ശാബ്ദം ഇതെല്ലാം ഒക്കെ ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി സ്വസ്ഥത പ്രധാനമായിട്ടുള്ളത് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ രീതിയിലാണ് സൃഷ്ടിയെല്ലാം ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. സൃഷ്ടിയുടെ എല്ലാ ക്രമീകരണങ്ങളും ദൈവം നിശ്ചയിച്ചിരിക്കുന്നതും ആ രീതിയിലാണ്. അപ്പൊ അത് ഒന്ന് ഓർക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഈ ഈ വലിയ നോമ്പിന് തൊട്ടു മുമ്പുള്ള ഈ കാലഘട്ടം സ്വസ്ഥതയെ പറ്റി ചിന്തിക്കാൻ, പ്രത്യേകിച്ച് സ്വസ്ഥതയിലായിരിക്കുന്നവരെ ഓർക്കുവാൻ, നമ്മുടെ ഇവിടുത്തെ സ്വസ്ഥതയെ പറ്റി ചിന്തിക്കുവാനായി ക്രമീകരിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, ആ രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ അച്ഛൻ നൽകിയത് അത് വളരെ അർത്ഥവത്തും അത് വളരെ റെലവൻറ്റുമാണ്. അച്ഛനോടുള്ള സന്തോഷം, നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും എല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
കഴിഞ്ഞ ആഴ്ച സകല വാങ്ങിപ്പോയ ആചാര്യന്മാരുടെ ഓർമ്മയായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ തിരുമനസ് ഓർമ്മിച്ചതുപോലെ കാലം ചെയ്യുന്ന അഭിയന്യ ഉസാസ്ത്രിമാരുടെ ഓർമ്മയായിരുന്നു. പിതാക്കന്മാരുടെ ഓർമ്മയായതുകൊണ്ട് കുർബാനക്രമത്തിലെ വാങ്ങിപ്പോയ പിതാക്കന്മാരുടെ ഓർമ്മയുടെ ഭാഗത്ത് കടക്കുന്ന ആചാര്യന്മാർക്ക് ആശ്വാസം നൽകണം എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയോട് സമർപ്പിക്കാം. കുർബാനക്രമത്തിൽ വാങ്ങിപ്പോയ ആചാര്യന്മാരുടെ ഓർമ്മ എന്ന് പറയുന്ന ആ ഹെഡില് ആ ഗീതം ഉണ്ടാവുന്നതാണ്.
ആചാര്യന്മാർ ആശ്വാസം നൽകണം സിദ്ധന്മാരോ ഡോപ്പം നിത്യവാസം തന്നിൽ വാങ്ങിപ്പോയോ ഉദ്ധാനത്തിൻ നാളിൽ ജീവൻ ഏകി തേജോ വസ്ത്രം നൽകും നോനെ സ്തോത്രം ആചാര്യാലം കരദേ പാതാളം പോക്കി ചമ്മാഹാദ്യം പാടേ നീക്കി കരയിൻകോട പാതാളത്തിൽ മണ്ണായി പോയി ഇന്നാൾ വീണ നാദം പോയി പോയി മൗനം പൂണ്ടു ചാരയിൽ നിന്നു ഗീതോദ്ഘോഷം കേൾക്കുന്നില്ല ദേവാകാരേ ഗാനാലാപം ശൂന്യം കേട്ടു പാവിട്ടയ്യോ കേഴും ആചാര്യ സ്ഥാനങ്ങൾ നാദഭാവേ ശുദ്ധ സ്ഥാനോ കേണിടുന്നു ലോകം വീട്ടോ ആചാര്യന്മാർ നിന്നോടൊപ്പം സാഘോഷം നീ പന്നിടുമ്പോൾ ബോധിക്കേണോ കാണാതായോർ പ്രാതാക്കന്മാർ വിജന്മാരോ കാനം പോകേ നം സിദ്ധന്മാരൊപ്പം രാജേ സ്തോത്രാലാപം ഹല്ലേലൂയ പൂറം
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്ത് കിഡ്നി ഡെങ്കി ഫീവർ ആയിരിക്കുന്ന ജോൺ, അതുപോലെ തന്നെ ഇഗ്നേഷ്യസ്, ഡയാലിസിസ് ചെയ്ത നോമന തോമസ്, സുമ സണ്ണി, നിരന്തരം നമ്മൾ ഓർക്കാറുള്ള ആലീസ്, എലിസബത്ത്, രാജി, മോളി, രൂബേൻ, ഡാനിയൽ, പ്രൈസ്, കുഞ്ഞുമോൾ, പ്രിയ, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നിങ്ങളുടെ ഓർമ്മയിൽ പ്രത്യേകിച്ച് രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും മറ്റു പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധി സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആളുകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവകരുണ അവരുടെ മേൽ ഉണ്ടാകും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ദൈവസന്നിധിയിൽ നമുക്ക് ശിരസ് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോ, നമ്മളെ സ്നേഹിക്കുന്ന കാരണ്യവാന സ്വർഗീയ ദൈവമേ, ഒരു പ്രഭാതം കൂടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ തൃപ്പാദം ചേർന്നിരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വന്ന ആരോഗ്യത്തെയും അനുഗ്രഹത്തെയും ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം ഞങ്ങൾ എവിടെയായിരുന്നാലും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ സന്നിധിയിൽ അപേക്ഷ കഴിച്ച് രോഗസൗഖ്യം വാങ്ങിക്കൊടുക്കത്തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധിയോ നന്മയോ ഭക്തിയോ വിശ്വാസമോ ഒന്നും ഞങ്ങളുടെ ഉള്ളിലില്ലെങ്കിലും ഓരോ നിമിഷവും ഞങ്ങളിൽ അങ്ങേക്ക് തോന്നുന്ന കരുണയും സ്നേഹമാണല്ലോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുന്നത്. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും അങ്ങനെയുള്ള ആഴമായ ബന്ധം കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ അവിടുന്ന് പാർക്കണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയൊക്കെയും അങ്ങയുടെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനത്തിലൊക്കെ കേട്ടതുപോലെ ജീവിതത്തിന്റെ പര്യവസാനം അതിവിടെയാണെങ്കിലും വരാനുള്ള ലോകത്താണെങ്കിലും സ്വസ്ഥമായി അങ്ങയുടെ സന്നിധിയിലിരിക്കത്തക്കവണ്ണമുള്ള സാധ്യത നേരായ തലത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തിലെ ജീവിതം ശ്രദ്ധയോടെ നയിപ്പാൻ അടുത്ത പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവിടുന്ന് വസിച്ചുകൊണ്ട് നേർവഴിക്ക് നയിക്കണമേ. അങ്ങനെ എന്താണോ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹം ശരിയായ ബോധത്തോടുകൂടി തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ഞങ്ങളെ തന്നെ പരിഭവപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക നന്മകളെ കൊണ്ട് നടക്കണമേ. മനഃശ്ശുരമായ സമാധാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് പലതരത്തിലുള്ള രോഗം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവം ഈ നിമിഷം വരെയും അങ്ങയുടെ കരുണ കൊണ്ടും അങ്ങയുടെ സ്നേഹത്തിലുമാണല്ലോ അവർ മുന്നോട്ട് പോകുന്നത്. രോഗത്തിൻ്റെതായ ഭയവും രോഗത്തിൻ്റെതായ വേദനയൊക്കെ വന്നിട്ടും അങ്ങ് കൂടെ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ കേട്ട് ഇത്രത്തോളം നടത്തുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. തമ്പുരാൻ എന്നും അങ്ങയുടെ സ്നേഹവും താങ്ങും തണലും നിന്റെ മക്കൾക്ക് കൂട്ടായിരിക്കണമേ. രോഗത്തിന്റെ തീവ്രതയിലും അങ്ങയോടുള്ള ബന്ധത്തിൽ രോഗത്തിന്റെ വേദനയെ അസ്വസ്ഥതയോ ഭയത്തെയോ ഒന്നും ഓർക്കാതെ വണ്ണം ദൈവകരങ്ങളിലെ സൗഭാഗ്യം തിരിച്ചറിഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടെ അപരങ്ങളെയും അവരുടെയൊക്കെ ശരീരങ്ങളെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ നിലപ്പിക്കുന്ന ആരോഗ്യത്തിലും സൗഖ്യത്തിലും ആ ദേവാലയത്തിൽ വന്ന് ഭക്തിയോട് അവർ അങ്ങനെ ആരാധിക്കത്തക്കവണ്ണം ഉരുക്കമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം കെടുത്ത് ഈ പ്രിയപ്പെട്ട ദാസരെയൊക്കെ അവർ തൃപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചികിത്സിക്കാൻ തക്കവണ്ണം കഴിയാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള നൊമ്പരങ്ങളും വേദനകളും കൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു. തമ്പുരാനെ അങ്ങയുടെ ശ്രദ്ധയും കരുണയും സ്നേഹവും പരിലാളനെയൊക്കെ ഈ പ്രിയപ്പെട്ടവരോട് ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കുടുംബങ്ങളിൽ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനം മൂലം മയക്കുമരുന്ന് മൂലം അങ്ങനെ ലോകത്തിൻ്റെതായ പൈശാചിക ശക്തി അനുഭവിച്ച് പ്രയാസപ്പെടുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അങ്ങയുടെ ബലമുള്ള ഭുജം നീട്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ സ്നേഹവും വാത്സല്യവും അവരോട് കൂടി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയോട് തിരിച്ചറി വളർത്തുവാൻ തക്കവണ്ണം മാതാപിതാക്കൾക്ക് ഇടയാക്കി തീർക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അറിവിനേക്കാൾ അപ്പുറം ഉയരങ്ങളിലെ അറിവ് കണ്ടെത്തുവാനുള്ള മനസ്സും നല്ല ബുദ്ധിയും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. ചെറുപ്പക്കാരെ യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ തന്ന ആരോഗ്യവും ബലവും ഒക്കെ ദൈവനാമഹത്വത്തിനോട് ഉപയോഗപ്പെടുത്തുവാൻ തക്കുള്ള വിവേകവും തിരിച്ചറിവും വെട്ടവും വെളിച്ചവും ഒക്കെ നിന്റെ മക്കൾ കടന്ന് പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബബന്ധത്തിൽ ദൈവിക സമാധാനം കണ്ടെത്തുവാനും കുടുംബം ദൈവം ഒരുക്കുന്ന പർവ്വതദിശയാണെന്നുള്ള ബോധ്യത്തോടുകൂടി പ്രശ്നങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുവാനും ഏറ്റവും വിനയത്തോടും സ്നേഹത്തോടും സമർപ്പണ ബോധത്തോടും കൂടി ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ പരിശുദ്ധാത്മാന്റെ കൃപകളും ഓരോ കുടുംബങ്ങളോട് പ്രദാനം ചെയ്യണമേ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെ ഇടയിൽ സ്നേഹവും പരിലാളനയും താഴ്മയും ത്യാഗവും ഒക്കെ ഉണ്ടാകുവാനുള്ള ആത്മാവിനെ അവരിലൊക്കെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവിടെയും നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഭവനങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന അനേകം മാതാപിതാക്കൾ ഉണ്ട്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ അവരോട് കൂടി ഉണ്ടാവുകയും വാർദ്ധക്യത്തിൽ ശരീരത്തിന്റെ ബലം ക്ഷയിക്കുമ്പോഴും മനസ്സിന്റെ ബലം ക്ഷയിക്കാതെ ആരോഗ്യമുള്ളതായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ സ്പർശനം അവരോട് കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ നാട്ടിലുമായിട്ട് കഴിയുന്ന തനിയൊക്കെ കഴിയുന്ന എല്ലാ മാതാപിതാക്കൾക്കും തമ്പുരാൻ അവിടുന്ന് കൂട്ടായിരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വർഷം കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം തമ്പുരാനെ നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ നല്ല ഉപജീവനത്തിലുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലിയിൽ സ്ഥിരതയും നല്ല പ്രതിഫലിപ്പാൻ തക്കവണ്ണടയാകണമേ. ധാരാളമായ നന്മകളൊക്കെ ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാനുള്ള മനസ്സും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭയെ നയിക്കുന്ന വിശുദ്ധ ഭാവതിരുമേനി ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വഴി തെളിയിക്കണമേ. ഈ ഭദ്രാസനത്തെ ജനങ്ങളെ നയിക്കാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവികമായ വെളിച്ചവും ചൈതന്യവും ഒക്കെ അവിടുത്തെ ദാസന പ്രധാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ തമ്പുരാനോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഉദ്ദേശത്തോട് പോകുന്ന ഉദ്ദേശമൊക്കെ സഫലീകരിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തുന്നിടം വരെയും അങ്ങയുടെ ശ്രദ്ധയും കരുണയും കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസം എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ സുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ജർമ്മനിയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ചേർന്നിരിക്കുന്ന ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ നിമിഷങ്ങളായി തീരുവാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മനസ്സും ശരീരമൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കത്തക്കവണ്ണമുള്ള സാധ്യതകളായി തീരുവാൻ സംഗതിയാക്കണമേ. പ്രതി അനുഗ്രഹീതമായ വചനം പറഞ്ഞു തന്ന പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷയിലും കൂടെ ഉണ്ടായിരിക്കണമേ. അച്ഛൻ്റെ കുടുംബത്തെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റവും നന്മയെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഓർക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കഴിഞ്ഞ ആഴ്ച സകല വാങ്ങിപ്പോയ പിതാക്കന്മാരെ ഞങ്ങൾ ഓർത്തു. അടുത്ത ആഴ്ച വാങ്ങിപ്പോയ സകല മാതാപിതാക്കൾ ഓരോ വാങ്ങിപ്പോയ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്കും നീതിമാന്മാർക്കും നന്മയുള്ളവർക്കും ഒരുക്കിയിരിക്കുന്ന ശോഭന ഭവനം കണ്ടെത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ. രണ്ടാമത്തെ വർഗങ്ങളിൽ ഒരുമിച്ച് കാണുവാൻ നിന്നെ പാടിപ്പുറത്തുവാൻ ഇടയാക്കണമേ. ഞങ്ങളെയൊക്കെ വീണ്ടും താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നു വന്നാളെ സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായിട്ട് സംബന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും വരുന്നോട് സംബന്ധിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെല്ലാവരോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന ഭീമ തിരുമനസ്സിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. തിരുമേയുടെ യാത്രയിലൊക്കെ ദൈവം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വീണ്ടും ഉറക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു വചനം ചുരുങ്ങി എന്ന പ്രിയപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ഭദ്രാസനത്തിനകത്തും പുറത്തുമായിട്ടുള്ള വിശ്വാസികളെ കൃത്യമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അഫിഷ്യൻ്റെ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ബൈബിൾ വായിച്ച പ്രീതിയെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവകാര്യ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ റാഫ്ലിന്റെ ഡ്രോ ഈ ശനിയാഴ്ചയാണ്. രാവിലെ പള്ളി നമ്മുടെ അരമന ചാപ്പലിൽ രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് പ്രധാനം, പിന്നെ റാഫിൾ ഡ്രോ അത് നടത്തുന്നതായിരിക്കും. കഴിവുള്ള എല്ലാവരും, സംബന്ധിക്കാൻ കഴിവുള്ള എല്ലാവരും രാവിലെ എത്തുന്ന നല്ലതായിരിക്കും. ആ ബെൻസുകാർ സ്വർണം പിന്നെ ട്രാവൽ ടിക്കറ്റ് ഒക്കെ ആണല്ലോ, അതൊക്കെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ എല്ലാവരും വരുന്ന നടത്തിയോ. അത് ആ കാര്യവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരവും പിന്നെ ഉച്ചകുർബാന അങ്ങനെയായിരിക്കും.